കർത്താവിന് മഹത്വം. ഇന്ന് ജൂൺ മാസം 20-ാം തീയതി. തിരുവചനത്തിൽ നിന്നും നെഹെമ്യാവിൻ്റെ പുസ്തകം 12-ഉം 13-ഉം അധ്യായങ്ങൾ ഇന്ന് വായിക്കുന്നു. ശേൽത്തിയേലിൻ്റെ മകനായ സെരുബ്ബാബേലിനോടും യേശുവയോടും കൂടെ വന്ന പുരോഹിതന്മാരും ലേവ്യരും ആവിതർ സേരായാവ്, ഇരമ്യാവ്, യസ്ര, അമരിയാവ്, മല്ലൂഖ്, ഹത്തൂഷ്, ഷെഖന്യാവ്, രഹൂം, മെരേമോത്ത്, ഇദ്ദോ, ഗിന്നഥോയ്, അബിയാവ്, മിയാമീൻ, മയദ്യാവ്, ബിൽഗ, ഷെമയ്യാവ്, യോയാരീബ്, യദായാവ്, സല്ലു, ആമോക്ക്, ഹിൽത്തിയാവ്, യദായാവ്. ഇവർ യേശുവയുടെ കാലത്ത് പുരോഹിതന്മാരുടെയും തങ്ങളുടെ സഹോദരന്മാരുടെയും തലവന്മാരായിരുന്നു. ലേവ്യരോ യേശുവ, ബിന്നൂവി, കദ്മിയേൽ, ഷെരബ്യാവ്, യഹൂദ എന്നിവരും സ്തോത്രഗാന നായകനായ മത്തന്യാവും സഹോദരന്മാരും. അവരുടെ സഹോദരന്മാരായ ബക്ബൂക്യാവും ഉന്നവും അവർക്ക് സഹകാരികളായി ശുശ്രൂഷിച്ചു നിന്നു. യേശുവ യോയാക്കീമിനെ ജനിപ്പിച്ചു. യോയാക്കീം എല്യാശീബിനെ ജനിപ്പിച്ചു. എല്യാശീബ് യോയാദയെ ജനിപ്പിച്ചു. യോയാദ യോനാഥാനെ ജനിപ്പിച്ചു. യോനാഥാൻ യദ്ദൂബയെ ജനിപ്പിച്ചു. യോയാക്കീമിൻ്റെ കാലത്ത് പിതൃഭവനത്തലവന്മാരായിരുന്ന പുരോഹിതന്മാർ സെറായാ കുലത്തിന് മെരായ്യാവ്, എരമ്യാ കുലത്തിന് ഹനന്യാവ്, യസ്രാ കുലത്തിന് മെഷുല്ലാം, അമരിയാ കുലത്തിന് യെഹോഹാനാൻ, മല്ലൂഖ് കുലത്തിന് യോനാഥാൻ, ഷെബന്യാ കുലത്തിന് യോസെഫ്, ഹാരീം കുലത്തിന് അദ്ന, മെരായോത്ത് കുലത്തിന് ഹെൽക്കായി, ഇദ്ദോ കുലത്തിന് സെഖരിയാവ്, ഗിന്നതോൻ കുലത്തിന് മെഷുല്ലാം, അബിയാ കുലത്തിന് സിക്രി, മിന്യാമീൻ കുലത്തിനും മൊവാദ്യ കുലത്തിനും പിൽത്തായി, ബിൽഗാ കുലത്തിന് ഷമുവ, ഷെമയ്യ കുലത്തിന് യഹോനാഥാൻ, യൊയാരീബ് കുലത്തിന് മഥനായി, യദായ കുലത്തിന് ഉസ്സി, സല്ലായി കുലത്തിന് കല്ലായി, ആമോക്ക് കുലത്തിന് ഏബർ, ഹിൽക്കിയ കുലത്തിന് ഹഷബ്യാവ്, യദായ കുലത്തിന് നഥനയേൽ, എലിയാഷീബ്, യോയാദ, യോഹാനാൻ, യദ്ദുവ എന്നിവരുടെ കാലത്ത് ലേവ്യരെയും പാർസി രാജാവായ ദാര്യാവേശിൻ്റെ കാലത്തെ പുരോഹിതന്മാരെയും പിതൃഭവനത്തലവന്മാരായി എഴുതി വെച്ചു. ലേവ്യരായ പിതൃഭവനത്തലവന്മാർ ഇന്നവരെന്ന് എല്യാഷീബിൻ്റെ മകനായ യോഹാനാൻ്റെ കാലം വരെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരുന്നു. ലേവ്യരുടെ തലവന്മാർ ഹഷബ്യാവ്, ഷെരബ്യാവ്, കദ്മിയേലിൻ്റെ മകൻ യേശുവ എന്നിവരും അവരുടെ സഹകാരികളായ സഹോദരന്മാരും ദൈവപുരുഷനായ ദാവീദിൻ്റെ കൽപ്പനപ്രകാരം തരം തരമായി നിന്ന് സ്തുതിയും സ്തോത്രവും ചെയ്തു വന്നു. മത്തന്യാവും ബക്ബുക്യാവ്, ഓബദ്യാവ്, മെഷുല്ലാം, തൽമോൻ, അക്കൂബ് എന്നിവർ വാതിലുകൾക്കരികെയുള്ള ഭണ്ഡാരഗൃഹങ്ങൾ കാക്കുന്ന വാതിൽ കാവൽക്കാർ ആയിരുന്നു. ഇവർ യോസാദാക്കിൻ്റെ മകനായ യേശുവയുടെ മകനായ യോയാക്കീമിൻ്റെ കാലത്തും ദേശാധിപതിയായ നെഹെമ്യാവിൻ്റെയും ശാസ്ത്രിയായ എസ്രാ പുരോഹിതൻ്റെയും കാലത്തും ഉണ്ടായിരുന്നു. യെരുശലേമിൻ്റെ മതിൽ പ്രതിഷ്ഠിച്ച സമയം അവർ സ്തോത്രങ്ങളോടും സംഗീതത്തോടും കൂടെ കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും കൊണ്ട് സന്തോഷപൂർവ്വം പ്രതിഷ്ഠ ആചരിപ്പാൻ ലേവ്യരെ അവരുടെ സർവ വാസസ്ഥലങ്ങളിൽ നിന്നും യെരുശലേമിലേക്ക് അന്വേഷിച്ചു വരുത്തി. അങ്ങനെ സംഗീതക്കാരുടെ വർഗം യെരുശലേമിൻ്റെ ചുറ്റുമുള്ള പ്രദേശത്തു നിന്നും നെതോഫാത്തിരുടെ ഗ്രാമങ്ങളിൽ നിന്നും ബേത്ത് ഗിൽഗാലിൽ നിന്നും ഗേബയുടെയും അസ്മാവിത്തിൻ്റെയും നാട്ടുപുറങ്ങളിൽ നിന്നും വന്നുകൂടി. സംഗീതക്കാർ യെരുശലേമിൻ്റെ ചുറ്റും തങ്ങൾക്ക് ഗ്രാമങ്ങൾ പണിതിരുന്നു. പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിട്ട് ജനത്തെയും വാതിലുകളെയും മതിലിനെയും ശുദ്ധീകരിച്ചു. പിന്നെ ഞാൻ യഹൂദാ പ്രഭുക്കന്മാരെ മതിലിന്മേൽ കൊണ്ടുപോയി. സ്തോത്രഗാനം ചെയ്തും കൊണ്ട് പ്രദക്ഷിണം ചെയ്യേണ്ടതിന് രണ്ട് വലിയ കൂട്ടങ്ങളെ നിയമിച്ചു. അവയിലൊന്ന് മതിലിന്മേൽ വലതുഭാഗത്തുകൂടി കുപ്പവാതിൽക്കലേക്ക് പുറപ്പെട്ടു. അവരുടെ പിന്നാലെ ഹോശയ്യാവും യഹൂദാ പ്രഭുക്കന്മാരിൽ പാതിപേരും നടന്നു. അസരിയാവും യെസ്രയും മെഷുല്ലാമും യഹൂദയും ബെന്യാമീനും ഷെമയ്യാവും ഇരമ്യാവും കാഹളങ്ങളോടുകൂടെ പുരോഹിത പുത്രന്മാരിൽ ചിലരും ആസാഫിൻ്റെ മകനായ ശക്കൂരിൻ്റെ മകനായ മീഖായാവിൻ്റെ മകനായ മത്തന്യാവിൻ്റെ മകനയ്യ ഷെമയ്യാവിൻ്റെ മകനായ യോനാഥാൻ്റെ മകൻ സഖരിയാവും ദൈവപുരുഷനായ ദാവീദിൻ്റെ വാദ്യങ്ങളോടുകൂടെ അവൻ്റെ സഹോദരന്മാരായ ശെമയ്യാവും അസരയേലും മീലലായിയും ഗീലലായിയും മായായിയും നഥനയേലും യഹൂദയും ഹനാനിയും നടന്നു. യസ്രാശാസ്ത്രി അവരുടെ മുമ്പിൽ നടന്നു. അവർ ഉറവുവാതിൽ കടന്ന് നേരെ ദാവീദിൻ്റെ നഗരത്തിൻ്റെ പടിക്കെട്ടിൽ കൂടി ദാവീദിൻ്റെ അരമനയ്ക്കപ്പുറം മതിലിൻ്റെ കയറ്റത്തിൽ കിഴക്ക് നീർവാതിൽ വരെ ചെന്നു. സ്തോത്രഗാനക്കാരുടെ രണ്ടാം കൂട്ടം അവർക്കെതിരെ ചെന്നു. അവരുടെ പിന്നാലെ ഞാനും ജനത്തിൽ പാതിയും മതിലിന്മേൽ ചൂളഗോപുരത്തിനപ്പുറം വിശാല മതിൽ വരെയും എഫ്രയീം വാതിലിനപ്പുറം പഴയ വാതിലും മീൻവാതിലും ഹനനേലിൻ്റെ ഗോപുരവും ഹമ്മേയ ഗോപുരവും കടന്നു ആട്ടിൽ വാതിൽ വരെയും ചെന്നു. അവർ കാരാഗ്രഹവാതിൽക്കൽ നിന്നു. അങ്ങനെ സ്തോത്രഗാനക്കാരുടെ കൂട്ടം രണ്ടും ഞാനും എന്നോട് കൂടിയുള്ള പ്രമാണികളിൽ പാതി പേരും നിന്നു. കാഹളങ്ങളോടുകൂടെ എല്യാക്കീം, മയസയാവ്, മിന്യാമീൻ, മീഖായാവ്, എല്ലോവ്യനായി, സഖരിയാവ്, ഹനന്യാവ് എന്ന പുരോഹിതന്മാരും മയസയാവ്, ശെമയ്യാവ്, എലയാസർ, ഉസ്സി, യഹോഹാനാൻ, മൽക്കിയാവ്, ഏലാം, യേസർ എന്നിവരും ദൈവാലയത്തിനരികെ വന്നു നിന്നു. സംഗീതക്കാർ ഉച്ചത്തിൽ പാട്ടുപാടി. ഇസ്രഹ്യാവ് അവരുടെ പ്രമാണിയായിരുന്നു. അവർ അന്ന് മഹായാഗങ്ങൾ അർപ്പിച്ച് സന്തോഷിച്ചു. ദൈവം അവർക്ക് മഹാസന്തോഷം നൽകിയിരുന്നു. സ്ത്രീകളും പൈതങ്ങളും കൂടെ സന്തോഷിച്ചു. അതുകൊണ്ട് യെരുശലേമിലെ സന്തോഷഘോഷം ബഹുദൂരത്തോളം കേട്ടു. അന്ന് ശുശ്രൂഷിച്ച് നിൽക്കുന്ന പുരോഹിതന്മാരെയും ലേവ്യരെയും കുറിച്ച് യഹൂദജനം സന്തോഷിച്ചതുകൊണ്ട് അവർ പുരോഹിതന്മാർക്കും ലേവ്യർക്കും ന്യായപ്രമാണത്താൽ നിയമിക്കപ്പെട്ട ഓഹരികളെ പട്ടണങ്ങളോട് ചേർന്ന നിലങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഭണ്ഡാരത്തിനും ഉദർച്ചാർപ്പണങ്ങൾക്കുമുള്ള അറകളിൽ സൂക്ഷിക്കേണ്ടതിന് ചില പുരുഷന്മാരെ മേൽവിചാരകന്മാരായി നിയമിച്ചു. അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷയും ശുദ്ധീകരണ ശുശ്രൂഷയും നടത്തി. സംഗീതക്കാരും വാതിൽക്കാവൽക്കാരും ദാവീദിൻ്റെയും അവൻ്റെ മകനായ ശുലോമോൻ്റെയും കൽപ്പന പ്രകാരം ചെയ്തു. പണ്ട് ദാവീദിൻ്റെയും ആസാഫിൻ്റെയും കാലത്ത് സംഗീതക്കാർക്കൊരു തലവനും ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ആയുള്ള ഗീതങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ ഇസ്രായേലും സെരുബാബേലിൻ്റെ കാലത്തും നെഹമ്യാവിൻ്റെ കാലത്തും സംഗീതക്കാർക്കും വാതിൽക്കാവൽക്കാർക്കും ദിവസേന ആവശ്യമായ ഉപജീവനം കൊടുത്തു വന്നു. അവർ ലേവ്യർക്ക് നിവേദിതങ്ങളെ കൊടുത്തു. ലേവ്യർ അഹരോന്യർക്കും നിവേദിതങ്ങളെ കൊടുത്തു. അന്ന് ജനം കേൾക്കെ മോശയുടെ പുസ്തകം വായിച്ചതിൽ അമോന്യരും മോവാബിരും ദൈവത്തിൻ്റെ സഭയിൽ ഒരു നാളും പ്രവേശിക്കരുത്, അവർ അപ്പവും വെള്ളവും കൊണ്ട് ഇസ്രായേൽ മക്കളെ എതിരേറ്റ് വരാതെ അവരെ ശപിക്കേണ്ടതിന് അവർക്ക് വിരോധമായി ബിലയാമിനെ കൂലിക്ക് വിളിച്ചു, എങ്കിലും നമ്മുടെ ദൈവം ശാപത്തെ അനുഗ്രഹമാക്കിയെന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു. ആ ന്യായപ്രമാണം കേട്ടപ്പോൾ അവർ സമ്മിശ്ര ജാതികളെയൊക്കെയും ഇസ്രായേലിൽ നിന്ന് വേർപിരിച്ചു. അതിനു മുമ്പേ തന്നെ നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ അറകൾക്ക് മേൽവിചാരകനായി നിയമിക്കപ്പെട്ടിരുന്ന എല്യാശീബ് പുരോഹിതൻ തോബിയാവിൻ്റെ ബന്ധുവായിരുന്നതിനാൽ അവനൊരു വലിയ അറ ഒരുക്കിക്കൊടുത്തിരുന്നു. മുമ്പേ അവിടെ ഭോജനയാഗം, കുന്തിരുക്കം, ഉപകരണങ്ങൾ എന്നിവയും ലേവ്യർക്കും സംഗീതക്കാർക്കും വാതിൽക്കാവൽക്കാർക്കും വേണ്ടി നിയമിച്ച ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശവും പുരോഹിതന്മാർക്കുള്ള ഉദർച്ചാർപ്പണങ്ങളും വെച്ചിരുന്നു. ഈ കാലത്തൊക്കെയും ഞാൻ യെരുശലേമിൽ ഉണ്ടായിരുന്നില്ല. ബാബേൽ രാജാവായ അർത്ഥശിഷ്ടാവിൻ്റെ 32-ാം ആണ്ടിലും ഞാൻ രാജാവിൻ്റെ അടുക്കൽ പോയിരുന്നു. കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ രാജാവിനോട് അനുവാദം വാങ്ങി യെരുശലേമിലേക്ക് വന്നാറി. എല്യാശീബ് തോബിയാവിന് ദൈവാലയത്തിൻ്റെ പ്രാകാരങ്ങളിൽ ഒരു അറ ഒരുക്കിക്കൊടുത്തതിനാൽ ചെയ്ത ദോഷം ഞാൻ അറിഞ്ഞു. അതെനിക്ക് അത്യന്തം വ്യസനമായതുകൊണ്ട് ഞാൻ തോബിയാവിൻ്റെ വീട്ടു സാമാനമൊക്കെയും അറയിൽ നിന്ന് പുറത്തെറിഞ്ഞു കളഞ്ഞു. പിന്നെ ഞാൻ കൽപ്പിച്ചിട്ട് അവർ ആ അറകളെ ശുദ്ധീകരിച്ചു. ദൈവാലയത്തിലെ ഉപകരണങ്ങളും ഭോജനയാഗങ്ങളും കുന്തിരുക്കവും ഞാൻ വീണ്ടും അവിടെ വരുത്തി. ലേവ്യർക്ക് ഉപജീവനം കൊടുക്കായികയാൽ വേല ചെയ്യുന്ന ലേവ്യരും സംഗീതക്കാരും ഓരോരുത്തൻ താന്താന്റെ നിലത്തിലേക്ക് പൊയ്ക്കളഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു. പ്രമാണികളെ ശാസിച്ചു. ദൈവാലയത്തെ ഉപേക്ഷിച്ച് കളഞ്ഞത് എന്താണെന്ന് ചോദിച്ച് അവരെ കൂട്ടി വരുത്തി അവരുടെ സ്ഥാനത്ത് നിർത്തി. പിന്നെ എല്ലാ യഹൂദന്മാരും ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശം ഭണ്ഡാരഗ്രഹങ്ങളിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ശേലേമ്യ പുരോഹിതനെയും സാദോക് ശാസ്ത്രിയെയും ലേവ്യരിൽ പെദായാവെയും ഇവർക്ക് സഹായിയായിട്ട് മത്തന്യാവിൻ്റെ മകനായ സക്കൂറിൻ്റെ മകൻ ഹനാനെയും ഭണ്ഡാരഗ്രഹങ്ങളുടെ മേൽവിചാരകന്മാരായി നിയമിച്ചു. അവരെ വിശ്വസ്തരെന്ന് എണ്ണിയിരുന്നു. തങ്ങളുടെ സഹോദരന്മാർക്ക് പങ്കിട്ട് കൊടുക്കുന്നതായിരുന്നു അവരുടെ ഉദ്യോഗം. എൻ്റെ ദൈവമേ, ഇതെനിക്കായി ഓർക്കണമേ. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനും അതിലെ ശുശ്രൂഷയ്ക്കും വേണ്ടി ചെയ്ത എൻ്റെ സൽപ്രവൃത്തികളെ മായ്ച്ചു കളയരുതേ. അക്കാലത്തെ യഹൂദയിൽ ചിലർ ശബത്തിൽ മുന്തിരിച്ചക്ക് ചവിട്ടുന്നതും കറ്റ കൊണ്ടുവരുന്നതും കഴുതപ്പുറത്ത് ചുമട് കയറ്റുന്നതും ശബത്തിൽ വീഞ്ഞ് മുന്തിരിപ്പഴം അത്തിപ്പഴം മുതലായ ചുമടെല്ലാം യെരുശലേമിലേക്ക് ചുമന്നുകൊണ്ട് വരുന്നതും കണ്ടു. അവർ ഭക്ഷണ സാധനം വിൽക്കുന്ന ആ ദിവസത്തിൽ ഞാൻ അവരെ പ്രബോധിപ്പിച്ചു. സൂര്യരും അവിടെ പാർത്ത് മത്സ്യവും പലചരക്കും കൊണ്ടുവന്നു. ശബത്തിൽ യഹൂദ്യർക്കും യെരുശലേമിലും വിട്ടുപോന്നു. അതുകൊണ്ട് ഞാൻ യഹൂദ ശ്രേഷ്ഠന്മാരെ ശാസിച്ചു, നിങ്ങൾ ശബത്ത് നാൾ അശുദ്ധമാക്കി ഇങ്ങനെ ദോഷം ചെയ്യുന്നതെന്ത്? നിങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തതിനാലല്ലയോ നമ്മുടെ ദൈവം നമ്മുടെ മേലും ഈ നഗരത്തിന്മേലും ഈ അനർത്ഥമൊക്കെയും വരുത്തിയിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ശബത്തിനെ അശുദ്ധമാക്കുന്നതിനാൽ ഇസ്രായേലിമേലുള്ള ക്രോധം വർദ്ധിപ്പിക്കുന്നുവെന്ന് അവരോട് പറഞ്ഞു. പിന്നെ ശബത്തിന് മുമ്പേ യെരുശലേം നഗരവാതിലുകളിൽ ഇരുട്ടായി തുടങ്ങുമ്പോൾ വാതിലുകൾ അടപ്പാനും ശബത്ത് കഴിയും വരെ അവ തുറക്കാതിരിക്കാനും ഞാൻ കൽപ്പിച്ചു. ശബത്ത് നാളിൽ ഒരു ചുമടും അകത്ത് കടത്താതിരിക്കേണ്ടതിന് വാതിലുകൾക്കരികെ എൻ്റെ ആളുകളിൽ ചിലരെ നിർത്തി. അതുകൊണ്ട് കച്ചവടക്കാരും പലചരക്ക് വിൽക്കുന്നവരും ഒന്ന് രണ്ട് പ്രാവശ്യം യെരുശലേമിന് പുറത്ത് രാപാർത്തു. ആകയാൽ ഞാൻ അവരെ പ്രബോധിപ്പിച്ചു, നിങ്ങൾ മതിലിനരികെ രാപാർക്കുന്നത് എന്ത്? നിങ്ങൾ ഇനിയും അങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളെ പിടിക്കും എന്നവരോട് പറഞ്ഞു. ആ കാലം മുതൽ അവർ ശബത്തിൽ വരാതെയിരുന്നു. ലേവരോട് ഞാൻ ശബത്ത് നാളിനെ വിശുദ്ധീകരിക്കേണ്ടതിന് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും വന്ന് വാതിലുകളെ കാക്കുകയും ചെയ്യുവാൻ കൽപ്പിച്ചു. എൻ്റെ ദൈവമേ, ഇതും എനിക്കായി ഓർത്ത് നിന്റെ മഹാദയപ്രകാരം എന്നോട് കനിവ് തോന്നണമേ. ആ കാലത്ത് ഞാൻ അസ്തോദ്യരും അമോന്യരും മോവാബിരുമായ സ്ത്രീകളെ വിവാഹം കഴിച്ച യഹൂദന്മാരെ കണ്ടു. അവരുടെ മക്കൾ പാതി അസ്തോദ്യ ഭാഷ സംസാരിച്ചു. അവർ അതത് ജാതിയുടെ ഭാഷയല്ലാതെ യഹൂദ്യ ഭാഷ സംസാരിപ്പാൻ അറിഞ്ഞില്ല. അവരെ ഞാൻ ശാസിച്ചു, ശപിച്ചു. അവരിൽ ചിലരെ അടിച്ച് അവരുടെ തലമുടി പറിച്ചു. നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കരുത്. അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്കോ നിങ്ങൾക്കോ എടുക്കുകയും അരുത് എന്ന് ആജ്ഞാപിച്ച് അവരെ കൊണ്ട് ദൈവനാമത്തിൽ സത്യം ചെയ്യിച്ചു. ഇസ്രയേൽ രാജാവായ ശലോമോൻ ഇതിനാൽ പാപം ചെയ്തില്ലയോ? അവനെപ്പോലെ ഒരു രാജാവ് അനേകം ജാതികളിടയിൽ ഉണ്ടായിരുന്നില്ല. അവൻ തന്റെ ദൈവത്തിന് പ്രിയനായിരുന്നതിനാൽ ദൈവം അവനെ എല്ലാ ഇസ്രയേലിനും രാജാവാക്കി. എങ്കിലും അവനെയും അന്യജാതിക്കാർത്തികളായ ഭാര്യമാർ വശീകരിച്ച് പാപം ചെയ്യിച്ചുവല്ലോ. നിങ്ങൾ അന്യജാതിക്കാർത്തികളെ വിവാഹം കഴിക്കുന്നതിനാൽ നമ്മുടെ ദൈവത്തോട് ദ്രോഹിക്കേണ്ടതിന് ഈ വലിയ ദോഷമൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളെ സമ്മതിക്കുമോ എന്ന് പറഞ്ഞു. യോയാദയുടെ പുത്രന്മാരിൽ മഹാപുരോഹിതനായ എല്യാശീബിന്റെ മകൻ ഹോരോനായ സൻബല്ലത്തിന്റെ മരുമകൻ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അവനെ എൻ്റെ അടുക്കൽ നിന്ന് ഓടിച്ചു കളഞ്ഞു. എൻ്റെ ദൈവമേ, അവർ പൗരോഹിത്യത്തെയും പൗരോഹിത്യത്തിൻ്റെയും ലേവ്യരുടെയും നിയമത്തെയും മലിനമാക്കിയിരിക്കുന്നത് അവർക്ക് കണക്കിടണമേ. ഇങ്ങനെ ഞാൻ അന്യമായതൊക്കെയും നീക്കി അവരെ ശുദ്ധീകരിക്കുകയും പുരോഹിതന്മാർക്കും ലേവ്യർക്കും ഓരോരുത്തരും താതാന്റെ വേലയിൽ ശുശ്രൂഷക്രമവും നിശ്ചിത സമയങ്ങൾക്ക് വിറക് വഴിപാടും ആദ്യ ഫലവും നിയമിക്കുകയും ചെയ്തു. എൻ്റെ ദൈവമേ, ഇത് എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ. ഇനി പുതിയ നിയമത്തിൽ നിന്നും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 23 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്നു. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവൻ്റെ അഭിഷക്തിന് വിരോധമായും ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നുവെന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രയേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുന്നയിമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തം എന്നാരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരായവർ ഒക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തൻ അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. പ്രബോധനപുത്രൻ എന്നർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രദ്വീപുകാരനായ യോസെഫ് എന്നൊരു ലേവൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റു പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് നാം നെഹെമ്യാവിൻ്റെ പുസ്തകം പൂർണ്ണമായി വായിച്ച് തീർത്തിരിക്കുകയാണ്. നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൽ 13 അധ്യായങ്ങൾ ഉണ്ട്. 13 അധ്യായവും ഇന്ന് നാം വായിക്കുകയുണ്ടായി. നെഹെമ്യാവ് പുസ്തകത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് നല്ലവണ്ണം അറിയാം. പുസ്തകം എഴുതിയിരിക്കുന്നത് ഗ്രന്ഥകർത്താവ് നെഹെമ്യാവാണ്. ഹഖല്യാവിൻ്റെ മകനായ നെഹെമ്യാവിൻ്റെ ചരിത്രമെന്ന് പറഞ്ഞാണ് ഈ പുസ്തകം തുടങ്ങിയത്. ഇത് അവസാനിപ്പിക്കുമ്പോൾ നാം കാണുന്നത് ദൈവജനത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ ആ പ്രതീകാത്മകമായ മതിൽ അതിൻ്റെ പണി തീർത്തു. തകർന്നു കിടന്ന അവസ്ഥയിൽ നിന്ന് ഒരു പുനരുദ്ധാരണം നൽകിയ നിലയിൽ അതിൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിച്ച ഒരു നെഹെമ്യാവിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നെഹെമ്യാവിനെ കുറിച്ച് പറയുന്നത് അവൻ ഹഖല്യാവിൻ്റെ മകനായിരുന്നു. അവൻ ദേശാധിപതിയായിരുന്നു. മതിൽ തകർന്നു കിടക്കുന്നത് കാണുമ്പോൾ, പട്ടണത്തിൻ്റെ ശോചനീയാവസ്ഥ കാണുമ്പോൾ ഹൃദയം തകർന്നുപോയി. അവൻ അത് പുതുക്കി പണിയുവാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. അതിൽ ദൈവാശ്രയത്തോടുകൂടി പ്രവർത്തിച്ചത് മൂലം അവൻ്റെ പ്രവൃത്തി സഫലമായി, വിജയമായി എന്ന് ഈ പുസ്തകത്തിൽ നാം മനസ്സിലാക്കി. അതിൻ്റെ പരിസമാപ്തി വന്നപ്പോൾ അതിൻ്റെ 13 അധ്യായത്തിൽ, അവസാനത്തെ അധ്യായത്തിൽ വായിച്ചപ്പോൾ എൻ്റെ ശ്രദ്ധയിലേക്ക് വന്ന ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞു നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 13 അധ്യായം അതിൻ്റെ 21 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. നെഹെമ്യാവിൻ്റെതായിട്ടുള്ള ഒരു ചോദ്യം: നിങ്ങൾ മതിലിനരികെ രാപാർക്കുന്നത് എന്ത്? നിങ്ങൾ ഇനിയും അങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളെ പിടിക്കും. നെഹെമ്യാവ് ഈ ചോദിക്കുന്ന ചോദ്യം, അതിന് കാരണമുണ്ട്. പണികളൊക്കെ കഴിഞ്ഞു, കാര്യങ്ങൾ ക്രമീകരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ആ കാലത്ത് യഹൂദയിൽ ചിലർ ശബത്തിൽ മുന്തിരിച്ചക്ക് ചവിട്ടുന്നതും കറ്റ കൊണ്ടുവരുന്നതും കഴുതപ്പുറത്ത് ചുമട് കയറ്റുന്നതും വീഞ്ഞ്, മുന്തിരിപ്പഴം, അത്തിപ്പഴം മുതലായവ ചുമടൊക്കെ യെരുശലേമിലേക്ക് ചുമന്നുകൊണ്ട് വരുന്നതും ഈ ശബത്തിൽ നടക്കുന്നതായിട്ട് അവൻ കാണുവാനിടയായി. വലിയ ബിസിനസ്, വലിയ കച്ചവടം അവിടെ നടക്കുകയാണ്. അവിടെ പാർത്ത് മത്സ്യവും പലചരക്കും ഒക്കെ അവിടെ വ്യാപാരം ചെയ്യുന്ന ആ പ്രത്യേക സമയം നെഹെമ്യാവ് അത് ശ്രദ്ധിച്ചതുകൊണ്ട് ഇസ്രായേലിന് ദൈവം കൊടുത്തിരുന്ന ചട്ടത്തിൽ ഒരു പ്രധാന കൽപ്പനയായിരുന്ന ശബത്തിനെ ആചരിപ്പാൻ ഓർക്ക എന്നുള്ള ആ പ്രത്യേക കൽപ്പനയുടെ ലംഘനം വ്യക്തമായി അവനവിടെ കണ്ടതുകൊണ്ട് അവൻ അതിന്മേൽ നിരോധനം ഏർപ്പെടുത്തുവാൻ തീരുമാനിക്കുന്നു. ഇവിടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടക്കുന്നത് പിന്നെ ശബത്തിന് മുമ്പേ യെരുശലേം നഗരവാതിലുകളിൽ ഇരുട്ടായി തുടങ്ങുമ്പോൾ വാതിലുകൾ അടപ്പാനും ശബത്ത് കഴിയും വരെ അവ തുറക്കാതിരിക്കാനും നെഹെമ്യാവ് കൽപ്പിക്കുന്നു. എന്നിട്ട് കാവൽക്കാരെയൊക്കെ നിർത്തി ഈ പട്ടണം സൂക്ഷിക്കുവാൻ നെഹെമ്യാവ് ശ്രമിച്ചപ്പോൾ ഈ കച്ചവടക്കാർ ചെയ്യുന്നത് അവർ പലതവണ പലചരക്ക് വിൽക്കുന്നവരൊക്കെ അവർ പല പ്രാവശ്യം യെരുശലേമിന് പുറത്ത് രാപാർത്തു എന്ന് നാം കാണുന്നു. യെരുശലേമിന് പുറത്ത് രാപാർക്കുന്ന ഈ കച്ചവടക്കാരെ നോക്കിക്കൊണ്ട് നെഹെമ്യാവ് ചോദിക്കുന്ന ചോദ്യമാണ് നാം വായിച്ചത്: നിങ്ങൾ മതിലിനരികെ രാപാർക്കുന്നതെന്ത്? നിങ്ങൾ ഇനിയും അങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളെ പിടിക്കും. യെരുശലേം നഗരത്തിന് സമീപത്ത് വരുമ്പോൾ മതിലിൻ്റെ ചുറ്റുമായി അവർ പാർക്കുമ്പോൾ തകർന്ന് അഴിഞ്ഞ് ഇല്ലാതെയിരുന്ന മതിൽ ഇന്ന് അത് ഉയർത്തി കെട്ടി അതിൻ്റെ പ്രൗഢിയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടതുപോലെ വ്യാപാരം ചെയ്യുവാൻ ബുദ്ധിമുട്ടായി. നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ അവിടെ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. അവരിത് അവിടെ രാപാർക്കുന്നു. മതിലിന് ചുറ്റും അവർ രാപാർക്കുന്നു. ഒരു തക്കം നോക്കി തങ്ങളുടെ പണി തുടരുവാൻ, അവരുടെ കച്ചവടം തുടരുവാനുള്ള ലാക്കിനു വേണ്ടി അവർ കാത്തു കിടക്കുന്നു. എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ജനങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. സമയമൊത്താൽ, സാഹചര്യമൊത്താൽ എവിടെയും ബിസിനസ്. ദൈവകാര്യത്തിന് ശ്രദ്ധിക്കേണ്ടതിന് പകരം, ആത്മീയകാര്യങ്ങളിൽ പ്രയോജനപ്പെടേണ്ടതിന് പകരം, ശബത്തിനെ ആചരിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പന ഓർത്ത് അത് ആചരിക്കേണ്ടതിന് പകരം, അന്നേ ദിവസം സാധാരണയിൽ കൂടുതൽ ബിസിനസ് ചെയ്യുവാൻ, അന്നേ ദിവസം കച്ചവടത്തിനോട് ഉപയോഗിക്കുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ജനത. ഇന്ന് നാം ശ്രദ്ധിക്കുമ്പോഴും നാം കാണുന്ന ഒരു കാര്യം, ആത്മീകതയെയും സുവിശേഷത്തെയും എല്ലാം തങ്ങളുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, ബിസിനസ് താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. അവിടെയും ചോദിക്കുവാനുള്ള ചോദ്യം, ദൈവത്തിൻ്റെ അഭിഷേകമുള്ള അഭിഷക്തന്മാർ ചോദിക്കുന്ന, നെഹമ്യാവിനെ പോലുള്ള അഭിഷക്തന്മാർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിങ്ങൾ മതിലിനരികെ രാവാർക്കുന്നതെന്ത്? നിങ്ങൾ ഇനിയും അങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളെ പിടിക്കും. പ്രിയമുള്ളവരെ, പ്രത്യേകം നാം ഓർക്കണമേ, നാം ഇന്നായിരിക്കുന്ന സാഹചര്യത്തിൽ എന്തിനു വേണ്ടി നാം ആയിരിക്കുന്നു? ദുരുദ്ദേശങ്ങളുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതിന് വിരുദ്ധമായി എന്തെങ്കിലും വ്യക്തി താല്പര്യങ്ങളോ ബിസിനസ് താല്പര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇന്നും നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നീ എന്തിനിവിടെ പാർക്കുന്നു? നിന്റെ ഉദ്ദേശം എന്താണ്? നീ ഈ ഉദ്യമത്തിൽ നിന്ന് പിൻവാങ്ങുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ പിടിക്കും, നിങ്ങളെ പിടിക്കും. ദൈവത്തിൻ്റെ കരങ്ങളിൽ പിടിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകാതെ, ദൈവിക ശിക്ഷയെ ഏറ്റുവാങ്ങുവാനിടയുണ്ടാകാതെ, ദൈവസന്നിധിയിൽ നമ്മളുടെ ജീവിത ശൈലിയെ ക്രമീകരിക്കാം. ദൈവകൽപ്പനകൾ പ്രമാണിക്കുവാൻ മാത്രം നമുക്ക് മുതിര. അതിനപ്പുറമായ ബിസിനസ് താല്പര്യങ്ങളോ വ്യക്തി താല്പര്യങ്ങളോ ഉടലെടുക്കുവാനിടയാകാതെ ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ടവരായി മുന്നേറുവാൻ നമ്മയൊക്കെ ദൈവം സഹായിക്കട്ടെ. പ്രത്യേകമായി ദേശാധിപതിയാക്കിയിരിക്കുന്ന ഒരു നെഹമ്യാവിന് അവൻ്റെ കർത്തവ്യം നിർവഹിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ, നമ്മയൊക്കെയും ദേശത്തിൻ്റെ കാവൽക്കാരാക്കിയിരിക്കുമ്പോൾ ശത്രുവിനിടം കൊടുക്കാതെ, ബിസിനസ്സിനിടം കൊടുക്കാതെ, ആത്മീയതയെ ബിസിനസ്സാക്കി മാറ്റുവാനിടയാകാതെ, പ്രത്യേകമായ ദൈവിക കൽപ്പനകളെ അപ്രകാരം തന്നെ അതേപടി അനുസരിച്ച് മുന്നേറുവാൻ ദൈവം നമ്മയൊക്കെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ.